ഞാൻ അല്പസമയം വചനത്തിൽ പ്രസംഗിക്കാൻ വേണ്ടി വെച്ചിരുന്നതാണ്. എന്നാൽ എല്ലാം കഴിഞ്ഞു വരുമ്പോൾ പിന്നെ അതുകൊണ്ടാണ് ആദ്യം അതിഥി പ്രസംഗിക്ക് സമയം കൊടുത്തത്, അദ്ദേഹത്തിൻ്റെ സമയം കവർന്നു പോകാതിരിക്കാൻ വേണ്ടി. അതുകൊണ്ട് ഞാൻ ദീർഘമായി പ്രസംഗിക്കാൻ വിചാരിക്കുന്നില്ല. എന്നാൽ ഒരു കാര്യം നിങ്ങളോട് പറയാൻ, എനിക്ക് മാസങ്ങൾക്ക് മുമ്പ് ആത്മാവിൻ്റെ ഒരു നിയോഗമുണ്ട്. ആ വചനം നിങ്ങളുമായിട്ട് ഏറ്റവും ചുരുക്കമായിട്ട് ഞാൻ ഒന്ന് പറയാനായിട്ട് തുടങ്ങുകയാണ്. ഇവിടെ ഈ ദിവസങ്ങളിലെല്ലാം പറഞ്ഞത് ഞങ്ങളെ തനിയെ പറഞ്ഞതല്ല, ആത്മാവ് പറഞ്ഞ ഒരു വചനം. മലാഖി പ്രവചനം 3:6-7 വാക്യങ്ങളുടെ വെളിച്ചത്തിലായിരുന്നു ഈ ആഴ്ചത്തെ മുഴു ദൂതുകളും നടന്നത്. വാക്യത്തിൻ്റെ പ്രസക്ത ഭാഗം ഇവിടെ എഴുതിയിട്ടുണ്ട്, പക്ഷേ എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, താഴെ അറ്റത്തായതുകൊണ്ട്. വാക്യത്തിൻ്റെ പ്രധാന ഭാഗം ഇങ്ങനെയാണ്, യഹോവ പറയുന്നു, യഹോവയായ ഞാൻ മാറാത്തവൻ. അതിനിടയ്ക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്. എന്നിട്ട് അവസാനം പറയുന്നു, എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരുവിൻ, ഞാൻ നിങ്ങളുടെ അടുക്കിലേക്കും മടങ്ങി വരും. ദൈവം തൻ്റെ ജനത്തെ സന്ദർശിക്കുവാൻ പദ്ധതിയിട്ടിരിക്കുന്നു, ആഗ്രഹിക്കുന്നു. നമ്മുടെ ഇന്നത്തെ ഭാഷയ്ക്ക് പറഞ്ഞാൽ ദേശത്തിൻ്റെ മേൽ ഒരു ഉണർവയക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ഒരു വലിയ ദൈവപ്രവൃത്തിക്ക് ദൈവം തയ്യാറായിരിക്കുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്തിൻ്റെ ആത്മാവിനാൽ ദേശങ്ങളോട് വിളിച്ചു പറഞ്ഞ ഒരു ദൂതുണ്ട്. ഏതാണ്ട് 1999 മുതൽ ദേശം ദേശമായി ഞങ്ങൾ സഞ്ചരിച്ച് വിളിച്ചു പറഞ്ഞ ഒരു ദൂതാണ്, ദൈവം രാജ്യത്തിൻ്റെ മേൽ സന്ദർശനം അയക്കാൻ പോകുന്നു. ഞങ്ങളെ പുച്ഛിച്ച കുറെ പേരുണ്ട്, ആക്ഷേപിച്ച കുറെ പേരുണ്ട്, ഉണർവ് വരുന്നു എന്ന് പറയാൻ ഇവനോട് ആര് പറഞ്ഞു എന്ന് ചോദിച്ചവരുണ്ട്. പക്ഷേ ആര് ചോദിച്ചാലും ദൈവം നേരിട്ട് പറഞ്ഞത് കേട്ടതായതുകൊണ്ട് അതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഭാരമില്ലായിരുന്നു. ഞങ്ങൾ ഏത് ദേശത്തന്ന് പോയാലും ഞങ്ങളോട് ആത്മാവ് പറഞ്ഞ അതേ കാര്യം ഞങ്ങൾ അങ്ങോട്ട് പറയുന്നതിന് മുമ്പ് ഇങ്ങോട്ട് പറയുന്ന അഭിഷിക്തരായ മനുഷ്യരെ ദേശം ദേശമായി ഞങ്ങൾ കണ്ടിട്ടുണ്ട്, ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും. നിങ്ങൾക്കറിയാമോ, 2000 മുതൽ ഒരു വലിയ ആത്മപ്രവൃത്തി രാജ്യം മുഴുവൻ നടന്നു. പാസ്റ്റർ പാപ്പി മത്തായി ദീർഘവർഷങ്ങളായി വടക്കേ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ ദാസൻ. അദ്ദേഹത്തിനും അറിയാവുന്ന ഒരു കാര്യം, 2000 മുമ്പ് വരെ ധാരാളം പ്രവർത്തനങ്ങൾ നടന്നിരുന്നെങ്കിലും ബലം ചെറുതായിരുന്നു. 2000 ശേഷം ഒരു വലിയ ആത്മീയ സ്ഫോടനം തന്നെ രാജ്യത്തിന്റെ വടക്കൻ ഭാഗങ്ങളിൽ അതിശക്തമായിട്ട് വന്നു. ഒരു സമയത്ത് ഒരു രാത്രി ദൈവം എന്നോട് അരുളിച്ചതൊരു ശബ്ദം, കുറെ ആക്ഷേപങ്ങളുണ്ടായി, കുറെ പരസ്യങ്ങൾ വന്ന് നിശ്ചിതമായി ഞങ്ങളെ ആക്ഷേപിച്ച ഒരു സമയം 2 ദിവസം കഴിഞ്ഞപ്പോൾ രാത്രി എന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞൊരു കാര്യമാണ്, തെക്കിനോട് തടുത്തു വെക്കരുത് എന്ന് ഞാൻ കൽപ്പിക്കും. ഒരു ഉണർവുണ്ടാകുമ്പോൾ അന്ന് എന്നോട് പറഞ്ഞതിൻ്റെ അർത്ഥം, തെക്കൻ ദേശമായ കേരളത്തിന് അതിൻ്റെ അവിശ്വാസത്താൽ അതിൻ്റെ ചോദ്യങ്ങളാൽ ദൈവപ്രവൃത്തിയെ തടയാൻ പറ്റില്ല. ഇവിടുത്തെ പെന്തിക്കോസ്തുകാർ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ഇവിടെ ഒരു ഉണർവയക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ ആഗ്രഹമാണ്. ദൈവം അത് ചെയ്തു തുടങ്ങി. വടക്കുണ്ടായി. വടക്ക് മാത്രമാണോ, തെക്ക് നിങ്ങൾ നോക്കൂ. യാഥാസ്ഥിതിക പെന്തിക്കോസ്ത് സഭകളിൽ പലയിടത്തും ഉണർവുണ്ടായില്ലെങ്കിലും നിങ്ങളുടെ തന്നെ ഗ്രാമങ്ങൾ നോക്കൂ, നിങ്ങളുടെ തന്നെ കൊച്ചു കൊച്ചു ടൗണുകൾ നോക്കൂ. നേരത്തെ സ്വതന്ത്രരെന്ന് പറഞ്ഞാൽ ആരും ഗൗനിക്കാത്തവർ, പുച്ഛിക്കുന്നവർ. ഇന്ന് ഏത് ദേശത്തും സ്വതന്ത്രം എന്ന് പറയുന്ന ആ കൂട്ടരുടെ വലിയ കൂട്ടങ്ങൾ നിങ്ങളുടെ ദേശത്തുള്ളത് നിങ്ങൾക്ക് കണ്ണു തുറന്ന് നടന്നാൽ കാണാം. നിങ്ങളുടെ പെന്തിക്കോസ്തിന്റെ പാരമ്പര്യം വെച്ച് കണ്ണടച്ച് നടന്നാൽ നിങ്ങൾക്ക് അവരെ ആക്ഷേപിക്കാൻ പറ്റിയേക്കും. പക്ഷെ ഒരു കാര്യം തിരിച്ചറിയണം, ഈ ക്രിസ്തുവിന്റെ നാമം നേരത്തെ ഉച്ചരിക്കാത്തവർ, ഈ ആത്മാവിൽ ആരാധിക്കാൻ തയ്യാറില്ലാത്തവർ, അക്രൈസ്തവരായിരിക്കാം, ക്രിസ്തീയ കൂട്ടത്തിലെ കത്തോലിക്കരായിരിക്കാം, മാർത്തോമക്കാരായിരിക്കാം, യാക്കോബക്കാരായിരിക്കാം, വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട് സ്നാനമേറ്റ് നമ്മൾ പറയുന്നത് പോലെ പുറത്തെ വിശുദ്ധിയുടെ മാനദണ്ഡം അവർ പാലിക്കുന്നില്ലെങ്കിലും യേശുവിനെ രക്ഷകനെന്ന് വിളിച്ചപേക്ഷിക്കുന്ന ഒരു വലിയ കൂട്ടത്തെ ഈ കേരളത്തിൽ നിന്ന് ദൈവം എഴുന്നേൽപ്പിച്ചു. ആത്മാവതിലെ കൂട്ടത്തിൽ പറഞ്ഞതാണ്, വടക്കിനോട് തടുത്തു വെക്കരുത് എന്ന് ഞാൻ കൽപ്പിക്കും.
വടക്കൻ പ്രഭുവിനോട് ദുഷ്ടാത്മശക്തിയോട് ദൈവം അരുളി ചെയ്തു, ഇനി നിനക്ക് തടയാൻ വെക്കാൻ പറ്റില്ല, എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്കുക എന്ന് മിസ്രയീമിൽ കേട്ട ശബ്ദം വടക്കൻ ദേശങ്ങളിൽ കേട്ടു. കൂട്ടം കൂട്ടമായി ജനം ദൈവത്തിങ്കിലേക്ക് വന്നു. എങ്കിലും വേണ്ട വിധത്തിൽ അനങ്ങാൻ നമുക്ക് സാധിച്ചില്ല. വേണ്ട വിധത്തിൽ പുരോഗതി വരുത്തുവാൻ മലയാളി പെന്തിക്കോസ്തുകാർക്ക് കഴിഞ്ഞില്ല. നിങ്ങളോട് പറയാൻ എനിക്കുള്ള കൃത്യദൂത്, നാം ദൈവവുമായി ഉഭയസമ്മതം ചെയ്ത ഒരു ജനമാണ്. പഴയ നിയമത്തെ ഇസ്രയേലിനെ വിളിച്ചിരുന്നത് ഉഭയസമ്മതത്തിന്റെ ജനമെന്നാണ്. എ കവനന്റഡ് പീപ്പിൾ. ദൈവം തന്റെ വചനം പറഞ്ഞു, ദൈവം അവരെ വിളിച്ചു, ദൈവം അവരെ രക്ഷിച്ചു, മിസ്രയീമിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു, അവർക്ക് നിയമങ്ങൾ കൊടുത്തു. ദൈവം പറഞ്ഞു, ഇതാണ് എന്റെ ഇഷ്ടം, ഇങ്ങനെയാണ് ഞാൻ, എന്റെ സ്വഭാവം ഇങ്ങനെയാണ്. അവർ മറുപടി പറഞ്ഞു, അങ്ങയുടെ വചനം ഞങ്ങൾ അനുസരിച്ചു കൊള്ളാം. അത് പറഞ്ഞപ്പോൾ ഒരു മൃഗത്തെ അറുത്ത് അതിന്റെ രക്തമെടുത്ത് അവരുടെ മേൽ തളിച്ചിട്ട് പറഞ്ഞു, ഇത് നിയമത്തിനുള്ള എന്റെ രക്തം. ഒരു മൃഗത്തിന്റെ രക്തമെടുത്ത് അവരുടെ മേൽ തളിച്ചു, അവർ നിയമം ചെയ്തു. അങ്ങനെ ദൈവവും അവരുമായി മാറിക്കൂടാത്ത നിയമത്തിൽ പ്രവേശിച്ചതാണ്. എന്നാൽ അവർക്ക് ആ വചനം പാലിക്കാൻ പറ്റിയില്ല. നിയമമാണ്, ഉഭയസമ്മതമാണ്, രണ്ട് കൂട്ടർ തമ്മിലുള്ള മ്യൂച്വൽ എഗ്രിമെന്റ് ആണ്. അത് പാലിക്കാതെ വന്നപ്പോ ദൈവവും തന്റെ വാക്ക് പാലിക്കാൻ പറ്റാതെ പോയി. അവർ ദൈവത്തെ തള്ളി, ദൈവത്തിൽ നകന്നു പോയി, ദൈവവും അവരിൽ നകന്നു പോയി. അവർ വചനം പാലിക്കാതെ വന്നു, ദൈവം അവരോട് അകന്നു. അവർ ആരാധനകളിൽ മലിനത കടന്നുകൂടി, കണ്ണുപൊട്ടിയതിനെയും കാലുടഞ്ഞതിനെയും മുടന്തിയതിനെയും ഒക്കെയും ആരാധനയ്ക്ക് കൊണ്ടുവന്നു. ദൈവം പറഞ്ഞു, ആരെങ്കിലും പോയി ആലയം അങ്ങ് അടച്ചിരുന്നെങ്കിൽ, ഇവർ ചവിട്ടിത്തേക്കാതിരിക്കാൻ എന്റെ ആലയം അടച്ചിരുന്നെങ്കിൽ, നിങ്ങളിൽ കുറെ പേർ ആരാധിച്ചില്ലെങ്കിൽ യഹോവയായ ദൈവത്തിന് കുറവ് ഭവിക്കുമോ? നമ്മുടെ ആരാധന നിങ്ങൾ നിർത്തിക്കളഞ്ഞാൽ ദൈവത്തിന്റെ വലിപ്പം ചെറുതാകുമോ? കോടി കോടി വിശുദ്ധന്മാർ രാവും പകലും ആരാധിച്ച് അട്ടഹസി ചേർത്ത് സകല സംഗീത സ്വരങ്ങളോടുകൂടെ പുകഴ്ത്തുന്ന യഹോവയ്ക്ക് നമ്മുടെ ആരാധന കുറഞ്ഞാൽ ചെറുപ്പമൊന്നും ഉണ്ടാവില്ല, ഒരു കുറവും ഉണ്ടാവില്ല. ആരാധിച്ചാൽ ഗുണം നമുക്കാണ്, ആരാധിച്ചാൽ പുണ്യം നമുക്കാണ്, ആരാധിച്ചാൽ രോഗശാന്തി നമുക്കാണ്, ആരാധിച്ചാൽ കുടുംബത്തിന് ഉദ്ധാരണം നമുക്കാണ്. അങ്ങനെ അനുഭവിച്ച നാം, രോഗശാന്തി പ്രാപിച്ച നാം, വീടുകൾ പ്രാപിച്ച നാം, ഇന്ന് പലരും മൗനമായി. പണ്ട് തുള്ളിയതുപോലെ തുള്ളിയാൽ ഇന്ന് നാണക്കേടായി, പണ്ട് ഉപവസിച്ചതുപോലെ ഉപവസിക്കുവാൻ ഇന്ന് മനസ്സില്ലാത്തവരായി. പന്തുപോലെ കുതിച്ചവർ കസേര കയറി ഒരിരിപ്പിരുന്ന് ഞെളിഞ്ഞിരിക്കുന്നിടത്ത് പണ്ടിത് സാധിക്കാതെ നമ്മൾ മുട്ടുമ്മെ തുള്ളിയവരുണ്ട്, ഇരുന്ന് തുള്ളിയവരുണ്ട്, എഴുന്നേറ്റ് തുള്ളിയവരുണ്ട്. അതിന്റെ കാലം കഴിഞ്ഞുവെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുവെങ്കിൽ അതിന്റെ കാലം കഴിഞ്ഞിട്ടില്ല. മടങ്ങി വരുവീൻ, മടങ്ങി വരുവീൻ. നിങ്ങൾ ആരാധനയ്ക്ക് മടങ്ങി വന്നാൽ, നിങ്ങൾ മുട്ടിന്മേൽ നിൽക്കാൻ തയ്യാറായാൽ, നിങ്ങൾ ആരാധന യഥാസ്ഥാനപ്പെടുത്താൻ തയ്യാറായാൽ, ദൈവം വരും. പണ്ടത്തെ പോലെ ദൈവം വരും, പണ്ടത്തെ പോലെ രോഗശാന്തി നടക്കും, പണ്ടത്തെ പോലെ വിടുതലുകൾ നടക്കും, പണ്ടത്തെ പോലെ പ്രവചനം ഉണ്ടാവും, പണ്ടത്തെ പോലെ കൃപാവരങ്ങൾ ഉണ്ടാവും. നിർത്തിക്കളഞ്ഞവരെ, ഇന്ന് പകൽ ദൈവം പറയുന്നു, മടങ്ങി വാ. പ്രവചനം ഏറ്റെടുക്കാൻ തയ്യാറാകൂ, ദർശനം ഏറ്റെടുക്കാൻ തയ്യാറാകൂ. നിനക്ക് നിന്നുപോയ പ്രവചനം തിരിച്ചു വരും, നിന്നുപോയ ദർശനം തിരിച്ചു വരും, നിന്നുപോയ രോഗശാന്തി ശുശ്രൂഷ മടങ്ങി വരും.
അസംബ്ലീസ് ഓഫ് ഗോഡ് സമൂഹത്തോട് ദൈവത്തിന് അറിയിപ്പ് തരാനുണ്ട്.
കേൾക്കൂ, ഈ കേരളത്തിൽ, ഈ രാജ്യത്ത് പെന്തിക്കോസ്റ്റ് സമൂഹത്തിന് ഒരു സംഘടന എന്ന നിലയിൽ തുടക്കമിട്ടത് അസംബ്ലീസ് ഓഫ് ഗോഡാണ്. ചില സ്വതന്ത്ര കൂട്ടങ്ങൾ അവിടെയും ഇവിടെയും ഓരോ കൊച്ചുവച്ച് സഭകൾ നടത്തിയിരുന്ന സമയത്ത് ലോകത്തിൽ ആദ്യം സംഘടിതമായി അസംബ്ലീസ് ഓഫ് ഗോഡ് ഈ കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. ഇതിനകത്ത് പ്രവർത്തകരായിരുന്നവരാണ് ഇന്ന് കേരളത്തിൽ മറ്റ് വലിയ പെന്തിക്കോസ്ത് സംഘടനകൾ സ്ഥാപിച്ചത്. ഞാൻ പരസ്യമായിട്ട് പറയുകയാണ്, ഈ സെന്റിനറി സമ്മേളനത്തിൽ പറയുകയാണ്, കഴിഞ്ഞ ദിവസം ഞാൻ ഒരു സമ്മേളനത്തിന് പോയി. ഇന്ത്യ പെന്തിക്കോസ്റ്റ് ദൈവസഭയുടെ ജനറൽ കൺവെൻഷൻ, അവരുടെ കൺവെൻഷൻ പ്രസംഗിക്കാൻ ഒരു ആശംസ പറയാൻ ഞാൻ പോയി. അവിടെ വെച്ചൊരു സുവനീർ എൻ്റെ കയ്യിൽ കിട്ടി. ഞാൻ ഇന്ത്യ പെന്തിക്കോസ്റ്റ് ദൈവസഭയെ അഭിനന്ദിക്കുന്നു. അവരുടെ സുവനീറിൽ അതിൻ്റെ ചരിത്രം അവരെന്ന് സത്യസന്ധമായി പറഞ്ഞിരിക്കുന്നു. എങ്ങനെയാണ് ഇന്ത്യ പെന്തിക്കോസ്റ്റ് ദൈവസഭ തുടങ്ങിയത്? അതിനകത്ത് അവർ തെളിച്ച് പറഞ്ഞിട്ടുണ്ട്. പാസ്റ്റർ കെ എബ്രഹാം പാസ്റ്റർ കുക്കിൻ്റെ കൂടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതാണ്. അക്കാലത്ത് പാസ്റ്റർ കുക്ക് അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ ഔദ്യോഗിക മിഷണറി ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിച്ചതാണ് പാസ്റ്റർ കെ എബ്രഹാം. അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിച്ചതാണ് പിൽക്കാലത്ത് ചേർച്ച് ഓഫ് ഗോഡിൻ്റെ ഓവർസിയർ ആയി തീർന്ന പാസ്റ്റർ ടി എം എബ്രഹാം, ടി എം വർഗീസ്. ഇതിൻ്റെ എല്ലാം തുടക്കം ഈ കേരളത്തിൽ അസംബ്ലീസ് ഓഫ് ഗോഡായിരുന്നു. മറ്റ് പ്രസ്ഥാനങ്ങളുണ്ടായി, സന്തോഷം. ഈ പ്രസ്ഥാനങ്ങൾ തമ്മിൽ ശത്രുതയിലല്ല, പിണക്കത്തിലല്ല, സഹോദര സഭകൾ. ഇന്ത്യ പെന്തിക്കോസ്റ്റ് ദൈവസഭ ഈ രാജ്യത്ത് വലിയ നേട്ടമുണ്ടാക്കി. അതിൽ നമുക്ക് സന്തോഷം, നമുക്ക് അഭിമാനമേ ഉള്ളൂ. ചേർച്ച് ഓഫ് ഗോഡ് രാജ്യത്ത് അഭിവൃദ്ധി ഉണ്ടാക്കി, അതിലും നമുക്ക് സന്തോഷം. പക്ഷേ അതിന് തുടക്കം കുറിക്കാൻ അസംബ്ലീസ് ഓഫ് ഗോഡിനെ ദൈവം ആരം ഉപയോഗിച്ചെങ്കിൽ ഒരു ഉണർവിന് തുടക്കം കുറിക്കാനും നമ്മളെ ഇനി ഉപയോഗിക്കണം. പെന്തിക്കോസ്റ്റ് സമൂഹം എന്റെ വിശ്വാസത്തിൽ അനേക കാര്യങ്ങളിൽ മടങ്ങി വരണം. അതിനെക്കുറിച്ചുള്ള ദൂതുകൾ ഇവിടെ പറഞ്ഞു, വിശ്വാസത്തിൽ ഈ സഭ മടങ്ങി വരണം. സകല പെന്തിക്കോസ്റ്റുകാരും ആത്മസ്നാനത്തിൽ മുഴുവൻ പേരും ആത്മസ്നാനം പ്രാപിച്ച് മടങ്ങി വരണം. കൃപാവരങ്ങൾ പ്രാപിച്ച് സകല ജനവും ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരണം. പ്രാർത്ഥനയുടെ മുറിക്കകത്ത് കയറാൻ സകല ദൈവത്തിന്റെ ജനവും മടങ്ങി വരണം. ഇടിഞ്ഞുകിടക്കുന്ന മതിലുകളുണ്ട്, സഭയിൽ പൊട്ടിപ്പോയ ഉപദേശങ്ങളുണ്ട്. ധൈര്യമായി വിളിച്ചു പറയാൻ തയ്യാറാകാത്ത വിശുദ്ധിയുടെയും പല പല ഉപദേശങ്ങളുണ്ട്. അത് പറയാൻ എന്റെ കൂട്ടുപ്രവർത്തകരെ ധൈര്യമായി രംഗത്ത് വരണം. ചിലപ്പോൾ സഭയിൽ അതിനെതിരെ ഉപദ്രവം ഉണ്ടായേക്കാം. നിങ്ങൾ വിശുദ്ധി പറഞ്ഞാൽ ചില പ്രധാനികൾ നിങ്ങളെ എതിർത്തു വന്ന് വന്നേക്കാം. പക്ഷേ ആത്മപ്രവൃത്തി വരുമ്പോൾ എതിർക്കുന്നവർ നിങ്ങളുടെ കൂടെ വരും, നിങ്ങളുടെ കൂടെ വരും, നിങ്ങളുടെ കൂടെ വരും. അവരും പറയും, ഹേയ്, ദൈവപ്രവൃത്തി വരുന്നു, ദൈവത്തിന്റെ ദാസ, ഞങ്ങൾ കൂടെ നിൽക്കാം എന്ന് താമസിയാതവർ വിളിച്ചു പറയും. ഇന്നത്തെ എതിർപ്പ് പേടിക്കരുത്. ദേശത്ത് ദൈവം തന്റെ പ്രവൃത്തി അയക്കും. ദൈവദാസന്മാരെ, നാം മടങ്ങി വന്നാൽ നമ്മുടെ ജനം മടങ്ങി വരും. എടുത്തു പറയുന്നു, നാം മടങ്ങി വന്നാൽ നമ്മുടെ ജനം ദൈവത്തിങ്കലേക്ക് മടങ്ങി വരും. സഹോദരങ്ങളെ, നിങ്ങൾ മടങ്ങി വന്നാൽ ബാക്കി പെന്തിക്കോസ്തുകാർ നമുക്ക് തുടങ്ങി വെക്കാം, ബാക്കിയുള്ളവരും മടങ്ങി വരട്ടെ. എന്നിട്ട് ദൈവം പറഞ്ഞു, എനിക്ക് വരണം, എനിക്ക് നിങ്ങളുടെ നടുവിൽ വരണം, ദേശം എന്റെ മഹത്വം കാണണം, ഈ രാജ്യം ഖർ വാപ്പസി പറഞ്ഞ് നിങ്ങൾ പേടിച്ച് മാറി നിൽക്കാനുള്ളവരല്ല. ആ വാക്ക് കേൾക്കുമ്പോ പേടിക്കരുത്. ഇന്നത്തെ പ്രധാനപ്പെട്ട വാക്കാണ് ഖർ വാപ്പസി. അത് കേട്ടിട്ട് ഒരു പാസ്റ്ററും പേടിക്കരുത്, ഒരു വിശ്വാസിയും പേടിക്കരുത്. സത്യമായി യേശുവിനെ അനുഭവിച്ചറിഞ്ഞ ഒരാൾക്കും അവിടുത്തെ വിട്ടു പോകാൻ 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 പറ്റില്ല, പറ്റില്ല. അനുഭവമില്ലാതെ എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കാൻ വന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ, വെൽ, നമ്മുടെ സമൂഹം ആർക്കും പൈസ കൊടുത്തതിനകത്ത് വിളിക്കുന്നില്ല. വീട് വെച്ച് കൊടുത്ത് ആരെ ഇതിനകത്ത് വിളിക്കുന്നില്ല, വീട് വെച്ച് കൊടുക്കുന്നത് നമ്മുടെ ആളുകൾക്ക് തന്നെയാ.
ഒരു പ്രലോഭനവും കൊണ്ട് ആളുകൾ വരുന്നില്ല.
നിങ്ങൾ വന്നത് എങ്ങനെ? നിങ്ങൾ മിക്ക പേരും അതിശക്തമായൊരു ദൈവപ്രവൃത്തി നിങ്ങളുടെ ശരീരത്തിൽ അനുഭവിച്ച്, ഒരു രോഗശാന്തി അനുഭവിച്ച്, വേറെ മനുഷ്യർക്ക് വിടുവിക്കാൻ കഴിയാത്തടത്ത് ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങളുടെ കുടുംബത്തിൽ അനുഭവിച്ചല്ലേ വന്നത്? അല്ലേ? പിശാച് കെട്ടിയിട്ടിരുന്നിടത്ത്, ഭൂതബാധ നിങ്ങളുടെ വീടിനെ നശിപ്പിച്ചെടുത്ത് അതിന്റെ കെട്ടുകൾ അഴിച്ചുവിടാൻ ആത്മാവിന്റെ അഭിഷേകമുള്ള ദൈവത്തിന്റെ ദാസന്മാർ, ദാസിമാർ നിങ്ങളുടെ വീട്ടിൽ വന്നപ്പോ
നിങ്ങൾ ദൈവശക്തി അറിഞ്ഞിറങ്ങിയവരാണ്. ഓരബദലഹദിനിമികന്ദരേ, ആ ദൈവം മാറാത്തവൻ, ആ ദൈവം മാറാത്തവൻ. ഇന്നും അവിടുത്തെ ശക്തിയുണ്ട്, ഇന്നും രോഗശാന്തി നടക്കും, ഇന്നും ഭൂതശാന്തി നടക്കും.
ഇല്ല, പിന്മാറില്ല എന്ന് ആത്മാവിന്റെ ശക്തിയോടെ നിങ്ങൾ എത്ര പേർ ഇന്ന് പകൽ ഉച്ചത്തിൽ വിളിച്ചു പറയും, ഇല്ല പിന്മാറില്ല. പറയുന്നവർ പറയൂ, ഇല്ല പിന്മാറില്ല.
കമാൻ കമാൻ, ശബ്ദമുയർത്തി, ഇല്ല പിന്മാറില്ല. ഉച്ചത്തിൽ ഒരു സ്തുതി ഉയർത്തിക്കാട്ട്, പട്ടണ കേക്കട്ടെ.
അനുഭവമില്ലാത്ത ആർക്കെങ്കിലും പോകണമെങ്കിൽ പോകാം. യേശുവും അത് തന്നെ പറഞ്ഞു, പോണോ പൊയ്ക്കോ. ആമേൻ, ഹല്ലേലൂയ. ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ, ചിലർ വന്ന് പറഞ്ഞേക്കാം നാട്ടിൽ കയറി പോകരുത്, നാട്ടിൽ കയറി പോകരുത് പറയാനുള്ള അധികാരം ഈ രാജ്യത്ത് ഒരാക്കുമില്ല. ഈ നാട് ആരുടെയും വകയല്ല. എന്റെ വീട്ടിൽ കയറരുതെന്ന് പറയാനുള്ള അവകാശം ഉണ്ടെന്നല്ലാതെ നാട്ടിൽ കയറരുതെന്ന് പറയാനുള്ള അവകാശം ഇവിടെ ആർക്കുമില്ല. അത് കേട്ട് പേടിക്കരുത്. കാരണം വേറൊരുത്തൻ പറഞ്ഞു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. അപ്പോസ്തലന്മാരെ അടിച്ചപ്പോ, ജയിലിൽ പിടിച്ചിട്ടപ്പോ, വിസ്തരിച്ചപ്പോ അവര് പറഞ്ഞ വാക്കുണ്ട്, നിങ്ങളെ അനുസരിക്കുന്നതല്ല ഞങ്ങൾക്ക് പ്രധാനം, ഞങ്ങൾ ദൈവത്തെ അനുസരിക്കും. അടികൊള്ളാൻ പേടിയുണ്ടെങ്കിൽ കുറച്ചു നാളത്തേക്ക് സുവിശേഷ വില വിട്ടിട്ട് തിരിച്ചു വീട്ടിൽ പോണം. പ്രശ്നങ്ങൾ തീർന്നിട്ട് നിങ്ങൾ മടങ്ങി വന്നാൽ മതി. കുറച്ചു നാളത്തേക്ക് ലീവ് എടുത്ത് പൊയ്ക്കോളൂ. അതന്നെ ഗൗരവമായി പറയുന്നു, അടികൊള്ളാൻ ഭയമുള്ളവൻ, തയ്യാറില്ലാത്തവൻ വേല വിട്ട് കുറച്ചു നാളത്തേക്ക് അവധി എടുക്കൂ. ധൈര്യമുള്ളവൻ നെഞ്ചും നെറ്റിയും കാണിച്ച് ഇറങ്ങി വാ, ഇറങ്ങി വാ, ഇറങ്ങി വാ. നിന്റെ തലയിലെ ഓരോ രോമം പോലും എണ്ണി അറിയുന്ന ദൈവം, എണ്ണി അറിയുന്ന ദൈവം. ലോകം തനിക്ക് തോന്നുന്നത് എന്തും നിങ്ങളോട് ചെയ്യുമെന്നോ, ലോകം തനിക്ക് തോന്നുന്നത് എന്തും നിങ്ങളോട് ചെയ്യുമെന്നോ, ചെയ്യാൻ അതിന് കഴിയുകയില്ല. മറിച്ച് എന്ന് പറഞ്ഞാൽ ശരിക്കും അർത്ഥം എന്താണെന്നറിയോ? ഏതാണ് ശരി വീട്? വീട്ടിലേക്ക് മടങ്ങുന്നതാണല്ലോ എന്റെ അർത്ഥം. ശരി വീട് ഏതാണ്? യേശു പറഞ്ഞു, കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. ഏതാണ് വീട്? ദൈവത്തിന്റെ ജീവനുള്ള സത്യ ദൈവത്തിന്റെ വീട്ടിലേക്കാണ് തിരിച്ചു വരേണ്ടത്, പർദീസയിലേക്കാണ് തിരിച്ചു വരേണ്ടത്, ദൈവ സാന്നിധ്യത്തിലേക്കാണ് തിരിച്ചു വരേണ്ടത്. ഞാനും പറയുന്നത് തന്നെ,
സകല ജനവും മടങ്ങട്ടെ, ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരട്ടെ, രക്ഷകങ്കിലേക്ക് മടങ്ങി വരട്ടെ സകല ജനവും.
ഒരു വാക്കൂടെ പറഞ്ഞ് ഞാൻ നിർത്തുന്നു. അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ 100-ാം വർഷ സമ്മേളനം അമേരിക്കയിൽ നടന്നപ്പോ തയ്യാറാക്കിയ ഒരു സുവനയിൽ കണ്ട ഒരു വാക്ക്, ഒരു വാചകം, ഹ്യൂമൻ റൈറ്റ്. അതെന്ന് കേൾക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാക്കാണ് മനുഷ്യന്റെ അവകാശം, ഹ്യൂമൻ റൈറ്റ്. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഏത് മനുഷ്യന്റെയും റൈറ്റ് ആണ് തന്റെ രക്ഷ എവിടെ കിട്ടും എന്നറിയുന്നത്. ഒന്നുകൂടെ പറയും, തന്റെ രക്ഷ എവിടെ കിട്ടും എന്നറിയാനുള്ള അവകാശം ഭൂമിയിൽ ഏത് മനുഷ്യനുണ്ട്? നമുക്ക് എന്താ പറയാനുള്ളത്? മതമാണോ? അല്ല, ഞാൻ മതം പ്രസംഗിക്കാറില്ല, ഇല്ല, ഞാൻ സഭ പ്രസംഗിക്കാറില്ല. എന്റെ സഭയോട് നീ കൂറുണ്ട്, പക്ഷെ ഞാൻ സഭ പ്രസംഗിക്കാറില്ല. ഞാൻ പ്രസംഗിക്കുന്നത് രക്ഷ, രക്ഷ, സകല ജാതിയുടെയും രക്ഷ, സകല മനുഷ്യന്റെയും രക്ഷ. നാട് മുഴുവൻ വിളിച്ചു പറയാം, രക്ഷിക്കപ്പെടാൻ വഴിയുണ്ട്, രക്ഷപ്പെടാൻ വഴിയുണ്ട്, രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെയിൽ നൽകപ്പെട്ട ഒരു നാമം, ഒറ്റ നാമം, ഒരു നാമം, ഒറ്റ നാമം, യേശു ക്രിസ്തുവിന്റെ നാമം. കമാൺ, കണ്ണുകടയ്ക്കുമോ? ഇന്ന് ഈ പകൽ സമർപ്പിച്ച് പറയുമോ, ദൈവമേ അങ്ങയുടെ അടുക്കലേക്ക് ഞാൻ മടങ്ങി വരുന്നു. കമാൺ, വായി തുറന്ന് പറയാൻ മനസ്സുണ്ടെങ്കിൽ പറഞ്ഞോളൂ, ദൈവമേ ഞാൻ മടങ്ങി വരുന്നു. ദൈവം ഒരു ഉണർവായിക്കും നമ്മുടെ ഇടയിൽ, മടങ്ങി വരുന്നവരുടെ ഇടയിൽ ദൈവം അവരുടെ ജീവിതത്തിൽ ഉണർവായിക്കും. വായി തുറന്ന് വിളിച്ച് പറയുമോ, ഞാൻ മടങ്ങി വരുന്നു, ഞാൻ മടങ്ങി വരുന്നു, ഞാൻ മടങ്ങി വരുന്നു, ഞാൻ മടങ്ങി വരുന്നു. ഔ ജമാരാഹാതി നിബിഗദ ലഗശാന്തുറിയ.